ദൈവത്തിനും ദൈവത്തിനും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും വരുവാനിരിക്കുന്നതിനുമായി അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. വാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശു മശിഹാ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള കന്യക വ്രത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ദൈവാദി ദൈവം കർത്താദി കർത്താവുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഏറ്റവും അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്ത് ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് പകൽ സമയത്ത് ഞങ്ങളുടെ അധ്വാനങ്ങളും ലൗകിക ചിന്തകളും ഒക്കെയും മാറ്റിവെച്ചുകൊണ്ട് സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു. ദൈവം തമ്പുരാനെ, പ്രാർത്ഥനയോടെയും ഒരുക്കമുള്ള മനസ്സോടെയും നിന്റെ തിരുവചനത്തിൽ നിന്നും നിന്റെ തിരുവചനത്തിന്റെ രഹസ്യങ്ങളെയും അവിടുത്തെ പരിശുദ്ധ സഭയുടെ മർമ്മങ്ങളെയും കൂടുതലായി അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം തമ്പുരാൻ ഞങ്ങളുടെ ബുദ്ധിയോടും ഞങ്ങളുടെ വിചാരത്തോടും ഞങ്ങളുടെ ചിന്തകളോടും അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, പരിശുദ്ധ സഭയോടുള്ള കൂറും കർത്താവെ അവിടുത്തെ ഏകജാതനായ പുത്രനോടുള്ള വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. പരിശുദ്ധ സഭയെയും അവ അതിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാ മേൽപ്പെട്ടക്കാരെയും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേക മർത്തമറിയമ്മ സമാജത്തെ തിരുവമ്പാക സമർപ്പിക്കുന്നു. ദൈവത്തിന് ഞങ്ങളുടെ ഭദ്രാസനത്തിലെ സമാജത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അതിന് ഉത്തരവാദിത്വത്തോടുകൂടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവംതമ്പുരാനെ, അവരുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് കൈക്കൊള്ളണമേ. അവർ ചെയ്യുന്നതായ ഉത്തരവാദിത്വത്തോടുകൂടി ഒരുക്കത്തോടുകൂടിയും ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾക്കെയും ഉദ്ദേശത്തോടുകൂടി അതിൻ്റെതായ ഉദ്ദേശത്തിന് നന്മ വരുത്തുമാർ ഉതകുമാറായി തീരുമാറാകണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുവാൻ തൊക്കെ അവിടുന്ന് കൃപയുള്ളുമാറാകണമേ. ഏതുദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ ആ ഉദ്ദേശങ്ങൾക്കെയും ഏറ്റവും ഫലവത്തായി തീരുവാൻ തക്കവണ് അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകണമേ. പരിശുദ്ധ സഭയെക്കുറിച്ചും അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളെക്കുറിച്ചും ആരാധനയുടെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായി പഠിക്കുവാനും ആരാധനയിൽ കൂടുതലായി സംബന്ധിക്കുവാനും ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥനകളിൽ സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ തിരുവനന്തപുരം തിരുമുമ്പാകെ ചെലവഴിക്കുന്ന ഈ സമയങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായി തീരണമേ. തിരുവനന്തപുരാനെ, ഇതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ് അവിടുന്ന് കൃപയറിടുമാറാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണം, അനുഗ്രഹിക്കണമേ. മനസ്സിനോടും ബുദ്ധിയോടും കൂടി അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതകന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. നമുക്ക് ക്ലാസ് തുടങ്ങാമോ? അതോ എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ ഉണ്ടോ?
ഇല്ല അച്ഛാ, ക്ലാസ് തുടങ്ങാം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായ മർത്തമറിയ വനിതാ സമാജത്തിന്റെ സ്നേഹമുള്ള പ്രവർത്തകരെ, സഹോദരിമാരെ, അമ്മമാരെ, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളിൽ ഒന്നായ വിവാഹ കൂദാശയെ കുറിച്ച് കൂടുതലായി അറിയുവാൻ തക്കവണ്ണമാണ് നമ്മളൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു വരികയായിരുന്നു. ആദ്യത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മാരേജ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചും അതിന്റെ സോഷ്യോളോജിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിന്റെ സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം വിവാഹത്തിന്റെ പഴയ നിയമ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. മൂന്നാമത്തെ ക്ലാസ്സിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനപരമായ പുതിയ നിയമത്തിന് അടിസ്ഥാനമായ കൾച്ചറുകളെ കുറിച്ച്, സംസ്കാരങ്ങളെ കുറിച്ച്, അതായത് റോമൻ കൾച്ചർ, ഗ്രീക്ക് കൾച്ചർ, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പാലസ്തീനിയൻ കൾച്ചറുകളെ കുറിച്ചൊക്കെ ഒന്നാം നൂറ്റാണ്ടിനും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. ഇന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത്, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ചെയ്തു. ഇന്ന് നമ്മൾ വേദപുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ പുതിയ നിയമത്തിൽ വിവാഹത്തെ എപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നു, ഹൗ മാരേജ് പോർട്രെയ്ഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഓഫ് ബൈബിൾ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. പ്രത്യേകമായിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ വിവാഹത്തെ കുറിച്ച് ഒരുപാട് അധ്യായങ്ങളിൽ ആദ്യം മുതൽ, ആദ്യ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് ഓരോ പുസ്തകങ്ങളിലും വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും പങ്കാളികളെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു പല ആശയങ്ങളും ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹത്തോടൊപ്പം തന്നെ വിവാഹം, വിവാഹ മോചനം, സെക്ഷുവാലിറ്റി, ലൈംഗികത, അതുപോലെ തന്നെ സെലിബസി, സന്യാസം എന്നീ ആശയങ്ങൾ കൂടി വിവാഹവുമായി ചേർന്ന പുതിയ നിയമത്തിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ന്യൂ ടെസ്റ്റമെന്റ് എക്സ്പ്ലെയിൻസ് ദ കോൺസെപ്റ്റ് ഓഫ് മാരേജ്, സെലിബസി, ഡിവോഴ്സ് ആൻഡ് സെക്ഷുവാലിറ്റി ആസ് ദ ഗോസ്പൽ ഇഷ്യൂസ്. നമുക്ക് ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ, പ്രത്യേകിച്ച് ശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഒരു ബിട്രോത്തലുമായി ബന്ധപ്പെട്ട കഥ പറഞ്ഞുകൊണ്ടാണ്. ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യക മറിയാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോമ്പുകാലം, പ്രത്യേകിച്ച് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നോമ്പുകാലം ആരംഭിക്കുന്നത് മറ്റൊരു സുവിശേഷത്തിലെ ആദ്യ അടയാളം, അതായത് യേശു തമ്പുരാൻ ചെയ്ത ആദ്യ അടയാളം ഒരു വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ നോമ്പുകാലം അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധനായ മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം ആരംഭിക്കുമ്പോഴും അവിടെ ചെറിയൊരു സൂചന യേശു തമ്പുരാൻ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസിന്റെ അമ്മാവിയമ്മയെ പരാമർശിച്ചുകൊണ്ട്, അതായത് പത്രോസ് ശ്ലീഹ വിവാഹം കഴിച്ചിരുന്നു എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് മർക്കോസിന്റെ സുവിശേഷവും ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹത്തെ കുറിച്ചൊക്കെയുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ വിവാഹത്തെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. പഴയ നിയമത്തെക്കാൾ കൂടുതലായി കുറച്ചുകൂടി വി ക്യാൻ സീസ് മോർ ഇലാബറേറ്റഡ് എക്സ്പ്ലനേഷൻസ് അബൌട്ട് മാരേജ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ് റാദർ ദാൻ ഇൻ ഓൾ ടെസ്റ്റമെന്റ്. നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണ് പഴയ നിയമത്തിൽ അങ്ങനെ, ഞാൻ വിവാഹത്തെ കുറിച്ച് കടക്കുന്നതിന് തൊട്ട് മുമ്പ് പുതിയ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ സെലിബസിയെ കുറിച്ച് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്ക് അങ്ങനെ സെലിബേറ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സെലിബസിയെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പുതിയ നിയമത്തിൽ സെലിബസിക്ക് ഒരു പ്രത്യേക സ്ഥാനം വന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന് പലതരത്തിലുള്ള കാരണമുണ്ട്. BC 2nd century of BC, we can see the establishment of Qumran community. അത് മാത്രമല്ല, കുമ്മറാൻ കമ്മ്യൂണിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമല്ല സെലിബസിയുടെ കാരണം. എന്നാലും കുമ്മറാൻ കമ്മ്യൂണിറ്റി ഒരു വലിയ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കും. കാരണം സഖറിയ പുരോഹിതന്റെ മകനും യേശു തമ്പുരാന്റെ മുന്നോടിയുമായ യോഹന്നാൻ സ്നാപകനും ഈ ഖുമ്രാൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് വിലയിരുത്തുന്ന പണ്ഡിതന്മാരുമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ ദേ വേർ ഇൻസിസ്റ്റഡ് ടു എക്സ്പ്ലെയിൻ ദ അപ്പോക്കാലിപ്റ്റിക് വിഷൻസ്, സൂചനാപരമായ ചില ദർശനങ്ങളെ ഒക്കെയും വിശദീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജോലി അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേ വേർ ഇൻസിസ്റ്റഡ് ടു ഡു ഓർ ആക്ട് അഗൈൻസ്റ്റ് വിക്കറ്റ് പ്ലീസ്, അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ന്യായപ്രമാണത്തെ വളച്ചൊടിച്ച് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം വൈദിക സമൂഹമുണ്ടായിരുന്നു. അവർക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അവരുടെ ജോലിയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റഡിങ് സ്ക്രിപ്ചർ, മാനുവൽ ലേബർ, വർഷിപ്പ്, പ്രെയർ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോലിയാണ്. മിക്കവാറും ഉള്ള എല്ലാ മോണസ്റ്റിക് കമ്മ്യൂണിറ്റീസും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളായിരുന്നു. ബട്ട് ഖുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയായിരുന്നു ബാപ്റ്റിസം. അതായത് ബാപ്റ്റിസം വാസ് ദ സൈൻ ഓഫ് എൻട്രൻസ് ഇൻ ടു ദ കമ്പനി ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ഗാഡ്. ഒരു ദൈവിക സംഘത്തിലേക്കുള്ള ഒരു എൻട്രൻസ്, പ്രവേശനമായിട്ട് അവർ ബാപ്റ്റിസത്തെ കണ്ടിരുന്നു. അതായത് തങ്ങളുടെ പാപങ്ങളെയൊക്കെയും വിട്ടെറിഞ്ഞ് പുതിയൊരു സൃഷ്ടിയായിട്ട് പുതിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ചേരാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കൺസെപ്റ്റ് ആയിട്ട് അവർ ബാപ്റ്റിസത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ യേശു തമ്പുരാനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗലീലയിലെയും പാലസ്റ്റീനയിലെയും ജനങ്ങൾ ജോർദാനിൽ വന്ന് ജോർദാൻ ഇരുകരയുമുള്ള ആളുകൾ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ സെലിബസിയെ കുറിച്ച് കൂടുതൽ നമ്മൾ വായിക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 7:38 സെലിബസിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 7:38 എന്താണ് ശരിക്കും പറഞ്ഞാൽ സിംഗിൾ, വാട്ട് ഈസ് സിംഗിൾ ലൈഫ് ആൻഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സെലിബസി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 7:38 വായിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. വിവാഹം കഴിക്കുന്നതിനേക്കാൾ വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, കൂടുതൽ നല്ലത്. ദാറ്റ്സ് മോർ ഓർ ദാറ്റ്സ് ബെറ്റർ ദാൻ ടു ബി മാരീഡ് എന്നാണ് അതിനകത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്. അതുപോലെ തന്നെ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19:10, അതായത് നമ്മൾ വിശുദ്ധ വിവാഹ കുദാശയിൽ വായിക്കുന്ന വേദഭാഗത്തിൽ വായിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ വിവാഹം ചെയ്യുന്നത് തന്നെ നല്ലതല്ലല്ലോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 14:26 സെലിബസിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് വിവാഹ ജീവിതത്തെക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിന് അന്ന് കൂടുതൽ സാങ്കത്യം ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണവും യേശു തമ്പുരാന്റെ ദ അഡ്വൈസസ് ഓർ ദ സ്പീച്ചസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് മോസ്റ്റ്ലി അബൌട്ട് ദ എസ്കറ്റോളജി, യുഗാന്ത്യത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു യേശു തമ്പുരാൻ നടത്തിക്കൊണ്ടത്. ഞാൻ ഐ എം കമ്മിങ് സൂൺ, കർത്താവ് രണ്ടാമത് വരുന്നതിൻ്റെ ഒരു കാലയളവ് അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആൾക്കാർ പ്രവർത്തിച്ചത് കൊണ്ട് വിവാഹം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകപരമായ ആനന്ദത്തിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പരമാവധി നന്മ പ്രവർത്തികൾ ചെയ്ത് കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ, തങ്ങളുടെ ജീവൻ ബലി കഴിക്കുവാൻ തക്കവണ്ണം പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ഒരു വലിയ സമൂഹം അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോളിന്റെ കഥ നമുക്കറിയാവുന്നതാണ്, പോൾ വിവാഹം കഴിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ യേശുവിന്റെ, യേശു തമ്പുരാന്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ശേഷമുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിലും ഒക്കെ ഒരുപാട് പേര് വിവാഹ ബന്ധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തെ കുറിച്ച്, ഇനിയിപ്പം വിവാഹത്തെ കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു തമ്പുരാന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ എങ്ങനെയാണ് വിവാഹത്തെ എങ്ങനെ പോർട്രേ ചെയ്തിരിക്കുന്നത്, എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മള് പുതിയ നിയമത്തിലെ വിശദീകരണങ്ങളിൽ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അടലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് എന്ന് പൗലോസ് ശ്ലീഹാ കൊരിന്ത്യരെ സഭയോട് പറയുന്നുണ്ട്. ജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കൺട്രോൾ എന്നാണ്. സെൽഫ് കൺട്രോൾ ചെയ്യാൻ തക്കുന്ന താല്പര്യമില്ലാത്ത വിവാഹം ചെയ്തിട്ട് കൊള്ളട്ടെ എന്ന് കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലും പറയുന്നുണ്ട്, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഇതായിരുന്നു കല്യാണത്തിന്, വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ടു ക്രിയേറ്റ് എ സോഷ്യൽ കോഡ് എന്നുള്ളതായിരുന്നു കല്യാണത്തിന്റെ, കല്യാണമായ വിവാഹമായാലും സെലിബ്രേറ്റ് ആയാലും രണ്ടിന്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു മെയിൻറ്റെയിൻ എ സോഷ്യൽ ഓർഡർ. അന്ന് വരെയുണ്ടായിരുന്ന സാഹചര്യം നമുക്കറിയാം, പോളിഗമിയൊക്കെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ നിയമ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്നുള്ള നിലയിൽ, ഒരു സമയത്ത് ഒരു ഭാര്യ ഒരു ഭർത്താവ്, അതുകൊണ്ടാണ് വിധവമാർക്കും അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയവർക്കും 2-ാം വിവാഹം ചെയ്യാനുള്ള പ്രൊവിഷനും അവർ നൽകുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരാൾക്ക് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകാവൂ എന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരുന്നു വിവാഹത്തിന് അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലും ഈ റോമൻ ഗ്രീക്ക് കൾച്ചറിലും ഒക്കെ നമ്മൾ കണ്ടു, മെൻ കൺസിഡേർഡ് വിമൻ ആസ് എ പ്രോപ്പർട്ടി, ഒരു ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു കൈൻഡ് ആയിട്ട് മാത്രമായിരുന്നു അവർ, അത് ഒരു പർച്ചേസിനുള്ള ഒരു കൈൻഡ് ആയിട്ട് മാത്രമായിരുന്നു പഴയ നിയമ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്നത്. എങ്കിൽ പുതിയ നിയമമായപ്പോഴേക്കും ആ ഒരു ട്രെൻഡ് മാറുകയും നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു തന്റെ ശരീരത്തെ, സഭയെ, ശരീരമാകുന്ന സഭയെ എപ്രകാരം സ്നേഹിച്ചു, അതുപോലെ വേണം തലയാകുന്ന ഭർത്താവ് തന്റെ ശരീരമാകുന്ന ഭാര്യയെ സ്നേഹിക്കുവാൻ എന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയതും പുതിയ നിയമ കാലഘട്ടത്തിലാണ്. എന്നാലും പുതിയ നിയമത്തിൽ ഒരു ഒരു പ്രത്യേകത നമ്മൾ കാണാൻ സാധിക്കുന്നു. പുതിയ ദ ന്യൂ ടെസ്റ്റമെന്റ് വാസ് പേട്രിയാർക്കൽ അഡ്വൈസസ്. ന്യൂ ടെസ്റ്റമെന്റ് ഹാസ് സം പേട്രിയാർക്കൽ അഡ്വൈസസ് ഓൾസോ. നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ന്യൂ യൂണിവേഴ്സൽ ട്രൂത്ത്, ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തമ്പുരാനെ ആദ്യമായി കണ്ടത് മഗ്ദലന മറിയമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി. കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസാണ്. പത്രോസിനും പന്തിരുവർക്കും പ്രത്യക്ഷനായ കഥ മാത്രമേ പിന്നീട് ലോകം അറിഞ്ഞുള്ളൂ. കാരണം ആദ്യം പുസ്തകം എഴുതുന്നത് പോളാണ് നമുക്ക് എല്ലാവർക്കും, അതിനുശേഷമാണ് ഗോസ്പലൊക്കെ എഴുതപ്പെട്ടത് നമുക്കറിയാം. അപ്പോ അവിടെ ആദ്യം ലോകം അറിഞ്ഞത്, ആദ്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം പ്രത്യക്ഷനായത് കേഫാവിനാണെന്നാണ് ലോകം അറിയാൻ തുടങ്ങിയത്. പിന്നീടാണ് സുവിശേഷത്തിന്റെ ഡീപ്പായിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ ഒരു പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യസ് 11:7-9 അവിടെ പറയുന്നത്, മനുഷ്യനെ, പുരുഷനെ ആദ്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടാക്കിയത്. വിമൻ ആർ കെയിം ഫ്രം മെൻ, അല്ലെങ്കിൽ ഫീമെയിൽ ഈസ് കെയിം ഫ്രം മെയിൽ. ഒരു പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്, അല്ലെങ്കിൽ സ്ത്രീയിൽ നല്ല പുരുഷനുണ്ടായത്. അതുകൊണ്ട് there is a slight domination for male people in new testament എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ new testament people considered the female characters, female people or women as weaker vessel. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:7 പറയുന്നത് സ്ത്രീകൾ ബലഹീന പാത്രമാകയാൽ അവരെ ഇപ്രകാരം സംരക്ഷിച്ചുകൊള്ളുവിൻ, പ്രാർത്ഥനയിലും മറ്റു ഇപ്രകാരം സംരക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ FAC ലേഖനത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വൈഫ് ഓർ വുമൻ ടു ബി റൂൾഡ് ഓർ ടു ബി എ സബ്ജക്ട്, അതായത് ഒരു പുരുഷ മേധാവിത്വത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാത്രമേ സ്ത്രീകളെ അന്ന് കണ്ടിരുന്നുള്ളൂ. അതുതന്നെയാണ് പറയുന്നത് പുരുഷൻ തലയും സ്ത്രീ ശരീരവും എന്നാണ് FAC ലേഖനം 5:28. മെൻ ഷുഡ് ലവ് ഹിസ് വൈഫ് ആസ് ഹിസ് ബോഡി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കൊലോഷ്യൻസ് ചാപ്റ്റർ 3:18 പറയുന്നത് അനുസരിച്ച് വൈഫ് ഷുഡ് സബ്മിറ്റ് ഹേർസെൽഫ് ടു ഹിസ് ഹെർ ഹസ്ബൻഡ് എന്നും നമുക്ക് പറയുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിൽ വിവാഹത്തെ കുറിച്ചുള്ള ആകെയുള്ള ഒരു ഓവർവ്യൂ ഇതാണ്. ആക്ച്വലി ദേർ ഇസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് കൺസെപ്റ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് കൺസെപ്റ്റ് അബൌട്ട് മാരേജ്. ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് marriage has a cultural concern for ethnic Israel, but New Testament has a theological concern for spiritual Israel. Ethnic Israel nu paranjal oru materialistic community kana Israel nu parayna ee namukku poram logathu kaanan pattuna oru 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 aalukalude ennam oru quantitative oru Israel ne kurichana palaye neemathil paranjondirunnengil there is a theological concern of ഫോർ സ്പിരിച്വൽ ഇസ്രായേൽ. സ്പിരിച്വൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഗ്രൂപ്പിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് വി ക്യാൻ സീ മാരേജ് ആസ് എ സെൻട്രൽ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇസ്രായേൽ ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് റിലേറ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും അതൊരു രണ്ടു പേര് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ദൈവരാജ്യം എന്നുള്ള സങ്കല്പത്തിലേക്ക് അങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേർച്ച് ആൻഡ് ക്രൈസ്റ്റ് അതാണ് വിവാഹത്തിന്റെ മോഡൽ എന്നുള്ള രീതിയിലേക്ക് പുതിയ നിയമത്തിന്റെ കാലഘട്ടം വരുമ്പോഴേക്കും അതിന്റെ 90% നമ്മളിപ്പോൾ ഇപ്പോഴും ഫോളോ ചെയ്ത് നമ്മൾ ചർച്ച ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഫോളോയിങ് ദ ട്രഡീഷൻ or the trend of considering bride and groom as the church and Jesus Christ avaru thammulla church and Jesus Christ thammulla bendham poleyana manavalana manavattin thammulla bendham nammalokke vivaha kudashiyada vayanayilokke vaichu kelkaru ini ore bhagatheke pratheegamaayita kadakkiyanengil what does what does gospel say about marriage? എന്താണ് വിവാഹത്തെ കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഗോസ്പെൽസ് there are some instructions to make marriage more holy. വിവാഹം എന്ന് പറയുന്നത് കുറച്ചും കൂടി പരിപാവനമായി കാണേണ്ടുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പഴയ നിയമ കാലത്ത് മാരേജസ് വേർ എത്നിക് ആൻഡ് ട്രൈബൽ ആയിരുന്നു. അതായത് അവരുടെ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു സംതിങ് ഒരു ഒരു കൺസെപ്റ്റ് ആയിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതായത് ബ്ലഡ് ഓഫ് ഫാമിലി, ഒരു രക്തബന്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള രക്തബന്ധവുമായി ബന്ധപ്പെട്ട ഒരു കവനന്റ് ആയിരുന്നു, ഒരു ഉടമ്പടി ആയിരുന്നു വിവാഹമെങ്കിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് എ തിയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അതിന് കുറച്ചും കൂടി ഒരു ഒരു സാങ്ക്ടിഫൈഡ് വേർഷൻ ആണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ഓഫ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ രക്തവുമായിട്ടാണ് അതിന് കൂടുതൽ ആളുകളുടെ രക്തം എന്നുള്ളതിനേക്കാൾ രക്തബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ രക്തത്തിലാണ് പുതിയ നിയമത്തിലെ വിവാഹങ്ങളൊക്കെയും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. The temporality of marriage on earth must be seen in the light of the eternality of our union with Christ. അതായത് മനുഷ്യർ തമ്മിലുള്ള ഒരു ടെമ്പറാലിറ്റി, അതായത് ഒരു 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 നൈമിഷികമായ ബന്ധം നമ്മൾ കാണേണ്ടത്, വിവാഹത്തെ കാണേണ്ടത്, ആ വിവാഹ ബന്ധത്തെ കാണേണ്ടത്, പക്ഷെ ഒരു എറ്റേണാലിറ്റി, ദൈവവുമായിട്ടുള്ള ഒരു നിത്യമായ ബന്ധത്തെ, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം കാണേണ്ടത് എന്നുള്ളൊരു ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഗോസ്പൽ നമുക്ക് തരുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് വ്യത്യസ്തമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ് ഗൈഡ് ആൻഡ് പ്രൊട്ടക്ട് എക്സ്റ്റേണൽ ആസ്പെക്ട്സ്, രണ്ട് പേര് തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബന്ധമായിട്ടാണ് ഓൾഡ് ടെസ്റ്റമെന്റ് പീപ്പിൾ കൺസിഡർഡ് മാരേജ് ആസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സൊസൈറ്റി ഓർ ബിറ്റ്വീൻ ബിറ്റ്വീൻ ടു ഫാമിലീസ് ഓർ ബിറ്റ്വീൻ സോറി വിത്തിൻ എ ഫാമിലി ഓർ വിത്തിൻ എ സൊസൈറ്റി എന്നാണ് നമുക്ക് കാണാം. ഒരു രണ്ട് പേർ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പുറം ലോകവുമായിട്ട് ഒരു ബന്ധത്തെ കുറിച്ചും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇൻ ന്യൂ ടെസ്റ്റമെന്റ് എസ്പെഷ്യലി ഇൻ ഗോസ്പെൽസ് ഇറ്റ്സ് മാരേജ് ഇസ് എ ഗൈഡ് മാരേജ് ഗൈഡ് ആൻഡ് പ്രൊട്ടക്ട് ഇന്റേണൽ ആസ്പെക്ട്സ്. അതായത് സെയിന്റ് മാത്യു ചാപ്റ്റർ 27-28 ചാപ്റ്റർ 5:27-28 കാണുന്നുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, അതായത് കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നതിനെ കുറിച്ചാണ്, വ്യഭിചാരം ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ കൂടുതലായിട്ടും വിശദീകരിക്കുന്നത്. അവരുടെ ബന്ധം വിശുദ്ധമായിരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് കാരണം അതാണ്. അതായത് ഒരു മനുഷ്യൻ, ഒരു ഭാര്യ, ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ കവിഞ്ഞ് മറ്റൊരാളോട് കണ്ണുകൊണ്ട് പോലും മോഹമുണ്ടാകാൻ പാടില്ല എന്ന്, ദാറ്റ്സ് അഡൾട്രി എന്നാണ് യേശു തമ്പുരാൻ തന്റെ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. Marriage is nothing related with action but with thoughts of heart. Vivaha bandhathil undayirikkendana vastudagal onnum pravartanangal moolamulla bandhamalla koodalayittu undagendathu hrudaya bandhangal thanneyanu ennaanu puthi niyamathil kaanuvan sadhikkunnathu. Adu pole thanne in New Testament marriage celebrated and divorce condemned. പഴയ നിയമത്തിൽ ഡിവോഴ്സിന് കുറച്ചും കൂടെ നിയമസാധുത ഉണ്ടായിരുന്നു എങ്കിൽ പുതിയ നിയമമാകുമ്പോഴേക്കും അതൊരു വലിയ തെറ്റായിട്ടാണ്, ഒരു ശാപമായിട്ട് തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ ഒരു ഒരുവൻ ഭാര്യയെ ഉപേക്ഷിച്ചാൽ അത് അവൻ ചെയ്യുന്നത് വ്യഭിചാരമാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാരേജ് ബിറ്റ്വീൻ ടു പീപ്പിൾ അത് ലെജിറ്റിമേറ്റ് ആണ്, അത് പരമാവധി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു രീതിയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം വെഡിങ് ബാങ്ക്വറ്റ്സിനെ കുറിച്ചും യേശു തമ്പുരാൻ പറഞ്ഞ ഉപമകളിൽ പോലും കല്യാണ വിരുന്നിനെ കുറിച്ചുള്ള ഉപമകളും അതുപോലെ പുതിയ നിയമത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും എസ്കറ്റോളജിക്കൽ അതായത് റെവലേഷൻ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന കുഞ്ഞാടിന്റെ കല്യാണം പോലെയുള്ള അത്ര അത്യന്തം ആഘോഷപരമായിട്ടാണ് വിവാഹത്തെ, രണ്ടുപേര് തമ്മിൽ മാത്രമുള്ള വിവാഹത്തെ ഏറ്റവും ആഘോഷപരമായി തന്നെയാണ് പുതിയ നിയമം കാണുന്നത്. അതുപോലെ തന്നെ വി കെൻ സി ഈവൻ ഹിസ് ഡിസൈപ്പിൾസ് വേർ മാരിഡ്. അത് നമുക്ക് പ്രത്യേകമായിട്ട് കാണുന്നത് പീറ്ററിന്റെ ഒരു എക്സാമ്പിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ അമ്മാവിയമ്മയെ കുറിച്ച് പറയാൻ നമുക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ വിവാഹം കഴിച്ചവർക്കുള്ള പ്രത്യേക ഡിറക്ഷൻസ് വി കെൻ സി സം സോർട്ട് ഓഫ് ഡിറക്ഷൻസ് ഫോർ ഫോർ ദ മാരിഡ് പീപ്പിൾ in the gospel of saint matthew chapter 19 verses 1 through 12 ad prathegichum eduthu vaayikkanda avashyamilla adana nammal pradhanamayittum vivaha koodaashayil vaayikkuna veda bhagamana vaayikkuna evangelion bhagamana orala ubheshana patram koduthe kaariya ubheshikkuvan mosha kalpichittundallo enna shishumari parayna bhagamokkeyanu adu shesham sthreepurushanmar thammulla bendham engane aayirikkana enna ishambiran koodal vishadamayittu പഠിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് സെയിന്റ് മാത്യു ചാപ്റ്റർ 19:1-12 കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയുമാണ് ഗോസ്പലുമായി ബന്ധപ്പെട്ട വിവാഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവൈസ്ഡ്, ഇറ്റ് ഈസ് ഇന്റേണലൈസ്ഡ്, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ്, ഇറ്റ് ഈസ് സ്പിരിച്വൽ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും സെക്കൻഡ്ലി ആഫ്റ്റർ വി റീഡ് ദ ഫസ്റ്റ് ഫോർ ബുക്സ് ദാറ്റ് ഇസ് ഗോസ്പെൽസ് we enter into the book of Acts. According to the Acts of Apostles, marriage is normative. നോൺ നോർമേറ്റീവ് എന്ന് പറയാൻ കൂടുതൽ ഒരു എന്താ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള വേയിലാണ് വിവാഹത്തെ അവരൊക്കെയും പുതിയ പ്രത്യേകിച്ച് ആക്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മാരേജ് ഇൻ ആക്ട് ഓഫ് അപ്പോസ്തൽസ് ഈസ് ദ റോമൻ എംപയർ. റോമൻ എംപയറും അവിടുത്തെ ലോയുമാണ് വിവാഹത്തിന് ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ്. നമുക്കറിയാം കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് റോമൻ എംപയറിലായതുകൊണ്ടും അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായുടെയും പത്രോസ് ശ്ലീഹായുടെയും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെല്ലാം റോമൻ എംപയറിലായതുകൊണ്ടും പൗലോസ് ശ്ലീഹ റോമൻ സിറ്റിസൺ ആയതുകൊണ്ടും പൗലോസ് ശ്ലീഹയുടെ ശിഷ്യനായ ലൂക്കോസ് എഴുതി വയ്ക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ റോമൻ എംപയറുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും അതിനകത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട ചിന്തകളെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് റോമൻ എംപയറുമായിട്ടാണ്. അതുപോലെ തന്നെ ദ സിസ്റ്റം ഓഫ് മാരേജ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റോമൻ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. നമ്മളത് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല, അതിനെക്കുറിച്ച് റോമൻ കസ്റ്റംസിനെ കുറിച്ചും ട്രഡീഷൻസിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ റോമൻ നിയമങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് സെലിബ്രേറ്റിംഗ് മാരേജ് അതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ അത് അതുപോലെ തന്നെ പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു പിന്നീട് ആക്ട്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ദ ബുക്സ് ഓഫ് പോൾ, ദ ലെറ്റേഴ്സ് ഓഫ് പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലെറ്റേഴ്സ് ഓഫ് പോൾ ദ ഡിറക്ഷൻസ് അബൌട്ട് മാരേജ് ഈസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ഗോസ്പൽസ്. നമ്മൾ കാണുന്നതനുസരിച്ച് പോളിന്റെ നിർദ്ദേശങ്ങൾ ഒക്കെയും ഒരു ഗോസ്പലിന്റെ എക്സ്പാൻഷൻ എന്ന വണ്ണമാണ് കൂടുതൽ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും പ്രത്യേകിച്ച് മാരേജിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഗോസ്പലിനേക്കാൾ കൂടുതലായിട്ടും വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവായിട്ടും വിവാഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു വെക്കാൻ തക്കവണ്ണം പൗലോസ് ശ്ലീഹ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹ ബന്ധത്തെ ദ റിലേഷൻ ബിറ്റ്വീൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഷുഡ് ബി ലൈക്ക് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചേർച്ച് എന്ന് പറഞ്ഞു വെച്ചതും സെയിന്റ് പോൾ ആണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 5:22-23, എഫേഷ്യൻസ് ചാപ്റ്റർ 5:22-23 പറയുന്ന അനുസരിച്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം should be like the relationship between Jesus Christ and his church എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാരേജ് ഇസ് നോട്ട് ആൻ ആക്സിഡന്റ് ബട്ട് ഇറ്റ് ഇസ് ഡിസൈൻഡ് ബൈ ഗാഡ്. ഇത് പെട്ടെന്ന് നമ്മൾ കണക്കാക്കുന്നത് പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയാതെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ സാന്ദർഭികമായി സംഭവിച്ചതാണ് സംഭവിച്ചു പോയതാണ് എന്നൊക്കെ നമ്മൾ പലരും അതിനെക്കുറിച്ചൊക്കെ പലതവണ പറയാറുണ്ടെന്ന് പറഞ്ഞതും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിമിത്തമാണ് എന്നാണ് നമ്മൾ പുതിയ പോളിന്റെ പുസ്തകങ്ങളിൽ പറയുന്നത്. അതായത് ഇത് എല്ലാം നേരത്തെ ദിസ് ഈസ് എ ഡിവൈൻ പ്ലാൻ, എല്ലാ ആളുകളുടെയും പങ്കാളികളെ ദൈവം തമ്പുരാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോൾ തന്റെ സഭകളോട് എഴുത്തിലൂടെ അറിയിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലെറ്റേഴ്സ് ഓഫ് പോൾ ദ പേർപ്പസ് ഓഫ് മാരേജ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ. അത് സെൽഫ് സാന്റിഫിക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ മ്യൂച്വൽ സാന്റിഫിക്കേഷനും ഉണ്ട്. ഒരാളുടെ വ്യക്തിപരമായ വിശുദ്ധീകരണവും അതുപോലെ തന്നെ പങ്കാളികളുടെ തമ്മിലുള്ള പരസ്പര വിശുദ്ധീകരണവും നമുക്ക് ആണ് പ്രധാനമായിട്ടും വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പോൾ പറഞ്ഞു വയ്ക്കുന്നു. അത് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് എഫേഷ്യൻസ് ചാപ്റ്റർ 5:27, എഫേഷ്യൻസ് ചാപ്റ്റർ 5:27 കാണുന്നത് എങ്ങനെയാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് എങ്ങനെയായിരിക്കണം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി യേശു തമ്പുരാനും സഭയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത്. സഭയെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം ഹൗ ജീസസ് ക്രൈസ്റ്റ് ഡിനൈഡ് ഹിംസെൽഫ് ടു സാന്റിഫൈ ഹിസ് ചേർച്ച്, ലൈക്ക് വൈസ് ദ ഹസ്ബൻഡ് ഷുഡ് ഡിനൈ themselves to sanctify their partners എന്നാണ് ജീസസ് ഇവിടെ പോൾ തന്റെ ലേഖനത്തിൽ കൂടി എഫേസ്യ ലേഖനത്തിൽ എഫേസ്യയിലുള്ള ആളുകളോട് പറയുന്നത്. അതുപോലെ തന്നെ മാരേജ് ഈസ് നോട്ട് ഫോർ മേക്കിംഗ് എസ് ഹാപ്പി ബട്ട് മേക്കിംഗ് എസ് ഹോളി. വിവാഹം എന്ന് പറയുന്നത് പരസ്പരം സന്തോഷിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു വിവാഹ കൂദാശയെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. വിവാഹ കൂദാശ അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം, ഇത് മൂന്നും ഒരേ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹ ദിവസത്തിന് വേണ്ടി വിവാഹ കർമ്മത്തിന് വേണ്ടി നമ്മൾ നടത്തുന്നതായ ഒരുക്കങ്ങൾ, വിവാഹ ദിവസത്തിന് വേണ്ടി നമ്മൾ നടത്തുന്നതായ പ്രിപ്പറേഷൻസ്, വി ഷുഡ് ഡു സം പ്രിപ്പറേഷൻസ് ഫോർ അവർ മാരേജ് ലൈഫ് ഓൾസോ. വെഡിങ് ഡേയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വിവാഹ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നാണ് പറയുന്നത്. അത് പരസ്പരം സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയല്ല, അത് പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അഡ്വൈസ് ഓഫ് സെയിന്റ് പോൾ. അതുപോലെ തന്നെ അവരവരുടെ ശരീരത്തെ നിർമ്മലമായിട്ടും വിശുദ്ധമായിട്ടും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് കൂടി പോൾ പറയുന്നുണ്ട്. വി ഷുഡ് ബി റെസ്പോൺസിബിൾ ടു കീപ് അവർ ബോഡീസ് ഹോളി എന്നും പോൾ പറയുന്നുണ്ട്. ചാപ്റ്റർ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6:18-20 പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. അത് നമ്മൾ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ 10 കൽപ്പനകളെയും അതുപോലെ തന്നെ യേശു തമ്പുരാന്റെ സെർമൺ ഓൺ ദ മൗണ്ടും ഒക്കെ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ഏത് പാപവും അവന്റെ ശരീരത്തിന് പുറത്താകുന്നു ചെയ്യുന്നത്. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ഇത് വിവാഹ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കാത്തു പരിപാലിക്കേണ്ടുന്ന, വിവാഹ ജീവിതത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ ദൈവസൃഷ്ടിയായ മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു വലിയ നിയമമാണ്. അവരവരുടെ ശരീരത്തെ വിശുദ്ധമായിട്ടും ആരോഗ്യമായിട്ടും കാത്തു സൂക്ഷിക്കുക, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ രോഗഭീതിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവരവരുടെ ശരീരത്തെ മറ്റുള്ള ഡിഫൈലിംഗ് ആസ്പെക്ട്സിൽ നിന്നും കീപ്പിംഗ് അവർ ബോഡീസ് അവൈ എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്. കാരണം അത് നമ്മളുടെ ശരീരമല്ല, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ അവർ ബോഡീസ് ഹോളി. Or doing anything against this wall is a sin against our body. അതായത് നമ്മുടെ ശരീരത്തിനെതിരായി നമ്മൾ ചെയ്യുന്ന പാപം, അതിപ്പം ദുർനടപ്പിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ശരീരത്തെ ആരോഗ്യമായി സൂക്ഷിക്കുന്നതിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന അലംഭാവം, നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനെതിരായി നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെയും ദാറ്റ് ഈസ് ദ സിൻ അഗൈൻസ്റ്റ് ബോഡി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും നിയമങ്ങൾ, സഭയുടേതായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, വിവാഹ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടായെങ്കിൽ, കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ നോട്ട് ബുക്കാണ്, വലിയ ഒരു ഒരു ബുക്കാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7. ഓരോ ദിവസവും അത്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിവാഹ കുദാശയിൽ നമ്മളത് അത് ആ 7-ാം അധ്യായം മുഴുവൻ വായിക്കേണ്ടതാണ്. ഇത് മുഴുവൻ വായിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഞാനൊരു വേണമെങ്കിൽ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ എപ്രകാരം പരസ്പരം വർത്തിക്കണം എന്നും രണ്ടുപേരും കൂടി ഒരുമിച്ച് എപ്രകാരം ദൈവത്തെ സന്തോഷിപ്പിക്കണം എന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ കാണുന്ന ഒരു വളരെ സുന്ദരമായ ഒരു അധ്യായമാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7. അതുപോലെ തന്നെ ഒന്നായിരിക്കുക, അതായത് സിംഗിൾനെസ്, ഏകാന്ത ജീവിതം, അതുപോലെ തന്നെ സെലിബസി എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ടും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിംഗിൾനെസ്സിനെ കുറിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ അമേരിക്കയിലെ ഒരു സാഹചര്യം അനുസരിച്ച് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സിംഗിൾ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു സിംഗിൾ ലൈഫിനെ പോൾ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ ചാപ്റ്റർ 7 1 കൊരിന്ത്യർ ചാപ്റ്റർ 7 ഹി സ്ട്രോങ്ലി ട്രെൻഡ് ഓഫ് ബീയിങ് അലോൺ ഓർ ബീയിങ് സിംഗിൾ. അതുപോലെ തന്നെ അവരവരുടെ എന്താ പറയുന്നത് സെൽഫ് കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എങ്കിൽ യു ഷുഡ് മാരി. അതിന് സമയത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അവരവരുടെ മെച്യൂരിറ്റി അനുസരിച്ച് അവരവരുടെ ജീവിതത്തെയും അവരുടെ സ്വഭാവത്തെയും ഒക്കെ അവരവരുടെ ഇമോഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ യു ഷുഡ് മാരി ആൻഡ് യു ഷുഡ് ബി യുണൈറ്റഡ് വിത്ത് യുവർ വൺ സിംഗിൾ കപ്പിൾ, സോറി സിംഗിൾ പാർട്ട്ണർ എന്നാണ് സെയിന്റ് പോളിന്റെ ഉപദേശം. അദ്ദേഹം സിംഗിൾനെസ്സിനെ വളരെ ശക്തിയായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഫെമീലിയൽ യൂണിറ്റി, അക്കോർഡിംഗ് ടു സെയിന്റ് പോൾ, ഫെമീലിയൽ യൂണിറ്റി ഈസ് ഫോർ സാൽവേഷൻ. ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, കുടുംബ ഐക്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സാൽവേഷൻ. പരസ്പര ബഹുമാനത്തിലൂടെ അവരവരുടെ ശരീരത്തെ ഏറ്റവും പാവനമായിട്ട് കരുതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധീകരിച്ച് പോകുന്ന വിവാഹ ജീവിതമാണ് യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് പോകുന്ന ജീവിതം എന്നാണ് സെയിന്റ് പോളിന്റെ അഭിപ്രായം. അത് നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7 ഫുള്ളായിട്ട് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സെയിന്റ് പോളിന്റെ പുസ്തകമാണെങ്കിൽ പോലും നമ്മൾ ഓതറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഹീബ്രുവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഹീബ്രു ബുക്ക് ഓഫ് ഹീബ്രുവിൽ ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 13 വേഴ്സ് 4 അതിന്റെ ഒരു വിവാഹത്തെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ വിവാഹ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു നല്ല ഒരു താക്കോൽ വാക്യമാണ് ഹീബ്രു ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 13 വേഴ്സ് 4. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അത് വിവാഹത്തെ കുറിച്ച് പോളെന്ന് വേണേൽ പറയാൻ പറ്റില്ല. ഓഥർ ഓഫ് ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു ചെറിയ താക്കോൽ വാക്യമാണ് അവരവരുടെ വി ഷുഡ് കീപ് അവർ ബെഡ്സ് സാങ്ക്ടിഫൈഡ് ഓർ ഹോളി, വിശുദ്ധമായിട്ട് നമ്മുടെ കിടക്കയെ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം സാധിക്കട്ടെ. വിവാഹ ജീവിതം, വിവാഹ ബന്ധവും വിവാഹ കിടക്കയും നിർമ്മലമായിട്ടും വിശുദ്ധമായിട്ടും കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ് ഹീബ്രുവിന്റെ ഓതർ പറയുന്നത്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് ഹീബ്രു ദ ഓതർ ഈസ് പ്രൊഹിബിറ്റിംഗ് നോൺ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് പ്രീ മാരിറ്റൽ സെക്ഷുവാലിറ്റി. അത് കാരണം ഒരു സെക്ഷുവാലിറ്റി ഷുഡ് ബി വിത്തിൻ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നാണ് ദ ഓതർ ഓഫ് ഹീബ്രു പറയുന്നത്. നോൺ മാരിറ്റൽ ഓർ പ്രീ മാരിറ്റൽ സെക്സ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ബൈ ദ ഓതർ ഓഫ് ദ ബുക്ക് ഓഫ് ഹീബ്രു എന്നാണ് പ്രത്യേകം പറയുന്നത്. ഇനി മുമ്പോട്ട് വരികയാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ തലവനായ പത്രോസ് ആണ് ഇനി അടുത്തത് കൂടുതലായിട്ടും വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:1-7 1-7 ആണ് പ്രധാനമായിട്ടും വിവാഹത്തെ കുറിച്ചും അതുപോലെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും തുടങ്ങി പരസ്പരം എങ്ങനെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എപ്രകാരമായിരിക്കണം എന്ന് പറയുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃതയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. പരസ്പരം പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് വിശദീകരിക്കുന്ന ഒരു ന്യൂ ടെസ്റ്റമെന്റ് പോർഷനാണ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സസ് 1-4. According to Peter, marriage is an issue of heart. ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ യൂണിറ്റിയെ കുറിച്ച് യൂണിറ്റിയാണ് വിവാഹം എന്നാണ് പത്രോസിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഹൗ ഹസ്ബൻഡ്സ് ഷുഡ് ലവ് ദർ വൈഫ്സ് ആൻഡ് ഹൗ ദ വൈഫ് ഷുഡ് ലവ് ദർ ഹസ്ബൻഡ് എന്നിങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്ന ഒരു നല്ല സോറി ന്യൂ ടെസ്റ്റമെന്റ് പോർഷനാണ് പീറ്റർ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:7-3:1-7 കാണുന്നത്. ഇനി ഞാൻ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് സമയത്തിന്റെ കുറവ് മൂലം. റെവലേഷൻ അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ മാരേജ് ഈസ് എ എസ്കറ്റോളജിക്കൽ ഇഷ്യൂ. നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പന്തിക്കിരിക്കാൻ വേണ്ടിയാണ്. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും എല്ലാവരും വന്ന് ആ വിവാഹസദ്യയിൽ പന്തിക്കിരിക്കും എന്നാണല്ലോ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19-ലാണ് ഈ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അവിടെയാണ് പിന്നീട് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് കാണുന്ന ഒരു ഭാഗം. മാരേജ് സപ്പോർ ഓഫ് ലാംബ് വെഡിംഗ് ബാങ്ക്വറ്റ് ഓഫ് ലാംബ് ദാറ്റ്സ് ദ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ദ യൂണിയൻ ഓഫ് ചർച്ച് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആണ് ആ വെഡിംഗ് ഫീസ്. ആ വിവാഹ തൽക്കാരം കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞത് പരിശുദ്ധ സഭയും കർത്താവും തമ്മിലുള്ള ഒരു ഒന്നുചേരലാണ്, ഐക്യമാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദിസ് പോർഷൻ എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എർത്ത്ലി മാരേജ് ആൻഡ് എറ്റേണൽ മാരേജ് ഇൻ ഹെവൻ. ഈ ലോകപരമായ വിവാഹത്തെയും അതുപോലെ തന്നെ നിത്യതയിലുള്ള അല്ലെങ്കിൽ സ്വർഗരാജ്യത്ത് നടക്കുന്ന നിത്യതയുടെ വിവാഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് വെളിപാട് പുസ്തകത്തിലെ ഈ വിവാഹത്തെ കുറിച്ചുള്ള പാസേജ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻ ഷോർട്ട് ന്യൂ ടെസ്റ്റമെന്റ് ഡിസ്ക്രൈബ്സ് മാരീജ് ആസ് റിലേറ്റീവൈസ്ഡ് ഇന്റേണലൈസ്ഡ് സെലിബ്രേറ്റഡ് സ്പിരിച്വൽ നോർമേറ്റീവ് എത്തിക്കൽ ആൻഡ് എസ്കറ്റോളജിക്കൽ. വിവാഹത്തെ പല രീതിയിലാണ് ഓരോ ബുക്കുകളും കാണുന്നത്. അത് നമ്മൾ കാണുന്നത് ഗോസ്പെൽസിൽ ദിസ് ഈസ് റിലേറ്റീവൈസ്ഡ് ഇന്റേണലൈസ്ഡ് സെലിബ്രേറ്റഡ് സ്പിരിച്വൽ. അതുപോലെ തന്നെ ആക്ഷിലേക്ക് വരുമ്പോൾ ദാറ്റ്സ് നോർമേറ്റീവ്. അതുപോലെ തന്നെ ഹീബ്രൂയിൽ വരുമ്പോഴേക്കും ദാറ്റ്സ് എത്തിക്കൽ. ആൻഡ് റെവലേഷനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് എസ്കറ്റോളജിക്കൽ. പീറ്ററിലേക്ക് വരുമ്പോൾ ദാറ്റ്സ് ഇഷ്യൂ ഓഫ് ഹാർട്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ന്യൂ ടെസ്റ്റമെന്റ് ബ്രേക്സ് വിത്ത് ദ ഓൾഡ് ടെസ്റ്റമെന്റ് കൺസെപ്റ്റ് ഓഫ് മാരിയേജ് ആസ് ആൻ എത്തിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്നിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രൈബൽ ഇസ്രായേൽ ടു ഫോക്കസ് ഓൺ ദ ട്രാൻസ് എത്നിക് റിയാലിറ്റി ഓഫ് മാരിയേജ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ യൂണിയൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. പഴയ നിയമത്തിൽ കാണുന്ന ഒരു സാധാരണ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിലുള്ള ഒരു ലോകപരമായ ബന്ധത്തിൽ നിന്നപ്പുറമായി ഒരു എറ്റേണൽ ബോണ്ട് എറ്റേണൽ യൂണിറ്റിയായി വിവാഹത്തെ കാണുന്ന കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വിവാഹത്തിൽ നിന്ന് ഉപരിയായി വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും സെലിബസിയെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ഒരു സൊസൈറ്റിയിൽ എപ്രകാരം വിവാഹം ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്രകാരമായിരിക്കണം വിവാഹം നടക്കേണ്ടത് എന്നൊക്കെ പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും പരിശുദ്ധ സഭ ഇന്നും കാത്ത് പരിപാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞത് ആദ്യം സിലിബസിയെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഗോസ്പെലിലെ മാരേജിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് സംസാരിച്ചു, അതിനുശേഷം ആക്സ് പോൾ ഹീബ്രു പീറ്റർ ആൻഡ് റെവലേഷൻ ഇത്രയും ബുക്കുകളിൽ ഏതൊക്കെ രീതിയിലാണ് വിവാഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സംസാരിച്ചു ചിന്തിച്ചു. അതിനുശേഷം ഇനി എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും അറിയിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എക്ലീസിയോളജിക്കൽ അതായത് സഭാപരമായ അല്ലെങ്കിൽ സാക്രമെന്റ് പരമായ കൂദാശാപരമായ വിവാഹത്തിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എപ്രകാരമാണ് സഭയുടെ ചട്ടക്കൂട് അനുസരിച്ച് വിവാഹത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നും, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാൻ തക്കവണ്ണം ഇനിയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ക്ലാസ്സിനെ അവസാനിക്കാൻ സമയമായി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് ഉണ്ടെങ്കിൽ പറയാം.
താങ്ക് യു അച്ഛ, ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. പുതിയ നിയമം, പഴയ നിയമം എന്നിവയിൽ വിവാഹത്തിന്റെ വ്യത്യാസങ്ങൾ, പുതിയ നിയമ പശ്ചാത്തലത്തിൽ വിവാഹം എന്ന ആശയം, അത് സുവിശേഷങ്ങളും അപ്പോസ്തോല പ്രവൃത്തികൾ എന്നിവയിൽ കൂടിയും പൗലോസ് ലീഹ, പത്രോസ് ലീഹ, യോഹനാൻ ലീഹ എന്നിവരൊക്കെ പറഞ്ഞിരിക്കുന്നതും എല്ലാം വിവിധ വാക്യങ്ങളിൽ കൂടി അച്ഛൻ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത ക്ലാസ് മുതൽ വിവാഹത്തിന്റെ കൂദാശാപരമായ ഭാഗത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും മറ്റുള്ളവരോടും പറയുക. ഏവരും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. യോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും മാർത്തോമായ സമാജത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ബുധനാഴ്ച മാർച്ച് 18 പകുതി നോമ്പായതിനാൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മളുടെ ഡീറ്റെയിൽഡ് സിലബസിനകത്ത്, സ്കെഡ്യൂളിനകത്ത് ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്, റിമൈൻഡേഴ്സും അയച്ചിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത വ്യാഴാഴ്ച മാർച്ച് 19 ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ അന്ന് പഠിക്കുന്നത് ന്യൂ ടെസ്റ്റമെന്റ് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായമായിരിക്കും. അടുത്ത ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് നമുക്കുള്ളത് April 2nd, Thursday ആയിരിക്കും. ആ ക്ലാസ്സിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിവാഹത്തിന്റെ ശുശ്രൂഷപരമായ കാര്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കുക. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അച്ഛാ.
പ്രത്യേകമായിട്ട് നമ്മളെ ഇപ്പോഴത്തെ ലോകം മുഴുവൻ ഭീതിയോടുകൂടി കാണുന്ന ഈ രോഗാവസ്ഥയെ കുറിച്ചും അതിന്റെ പ്രിക്കോഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ പ്രാർത്ഥനയായിട്ടും പ്രവർത്തനങ്ങളായിട്ടും ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പറ്റുന്ന നിർദ്ദേശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന് ഒരു പരിധിവരെ തടയിടാൻ, കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഷുഡ് ബി അവയർ അബൌട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് ഡിസീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉള്ള അറിവുകൾ പാസ് ചെയ്യാനും ഉള്ള ഒരവസരമായിട്ട് ഇതിനെ കാണുന്ന, ചെറുതായിട്ട് കാണരുത്, വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്പുരാൻ തന്റെ അനുഗ്രഹത്തിന്റെ മഴ ചൊരിയിച്ച് ഈ ഒരു വലിയ വിപത്തിനെ, മഹാവ്യാധിയെ ഈ ലോകത്തിന് തുടച്ചു നീക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി അനവധിയായ സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിൽ എന്നും സ്തോത്രം മാലാക്കുകൾ ശുശ്രൂഷിച്ചീറയർ വന്നിപ്പവനെ, പ്രാർത്ഥന കേൾക്കീറയരുടെയും മാലാഖകളുടെയും നാഥ, കൃത്വേകത്വം ഏകത്വാതൃത്വമായി സ്ഥിതി ചെയ്യും പിതൃസുപരിശുദ്ധാത്മാവ സത്യാപരിണേതനകൃതി. ദൈവമായ കർത്താവെ, നിന്റെ തിരുമുമ്പ ഞങ്ങൾ സമർപ്പിച്ചതായ ഈ സമയം ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ, കേട്ടതായ എല്ലാ കാര്യങ്ങളും കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി തീരുവാനൊക്കെ കഴിയാൻ മാറാകണം. ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെയും കർത്താവെ നിന്റെ തിരുനാമത്തിന് മോഹത്തനായി തീരുമാറാകണമേ. തമ്പുരാനെ ഞങ്ങൾ പ്രത്യേകമായ നിരസനയിൽ ഓർക്കുന്ന ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന വ്യാധിയെയും വിപത്തിനെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് അറിയാതെ ഒന്നും ഈ ലോകത്ത് നടക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും പകതിയും ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. തമ്പുരാനെ, അവിടുത്തെ കൃപയല്ലാതെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഒന്നും സാധ്യമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ മൂലം ഈ വ്യാധിയെ വിപത്തിനെയും ലോകത്തിനും തുടച്ചു മാറ്റണമേ. ഇതുമൂലം ക്ലേശിക്കുന്നവരായ ഞങ്ങളുടെ സഹോദരങ്ങൾ, കർത്താവെ, ഈ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രോഗത്തിൻ്റെതായ പ്രയാസങ്ങൾ നോക്കി അവരെ അവിടുന്ന് വിടുവിക്കുമാറാകണമേ. കർത്താവെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും കർത്താവെ, ഈ രോഗത്തിൽ നിന്ന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന രോഗികളെ വിമുക്തരാക്കുവാൻ തക്കവണ്ണം അവർക്ക് അവിടുന്ന് ബലം കൊടുക്കുമാറാക്കണമേ, കഴിവ് കൊടുക്കുമാറാകണമേ. ദൈവത്തമ്പുരാനെ, പേടിയോടുകൂടി പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അവരെ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങളുടെ മനസ്സിനോട് അവിടുന്ന് പ്രവർത്തിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രോഗത്തെ നേരിടുവാനും പരാജയപ്പെടുത്തുവാനും പിശാചിന്റെ പരീക്ഷണങ്ങളൊക്കെയും വിജയിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണം. കർത്താവെ, ഈ രാത്രിയെ എത്രയും മുമ്പാണ് സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റെ ആർക്കണമേ, ശാന്തമായി ഉറങ്ങുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയുള്ളവരാകണമേ. അവിടുത്തെ തണലിൽ, അവിടുത്തെ മാലാഖമാരുടെ ചെറുകടയിൽ ഉറങ്ങുവാനും അത് രാവിലെ എഴുന്നേറ്റ് തിരുമുഖം കണ്ട് സന്തോഷിക്കുവാൻ തിരുനാമത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതരൻ നിന്റെ പരിശുദ്ധ സഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണം. രക്ഷിതാവുമായ പുത്രാദന ജയമുള്ള സ്ത്രീഭായ ഞങ്ങളെ മറച്ചു കൊള്ളണം. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ളതിന്റെ കുടുംബ പരമാനങ്ങളാകുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നേരമൊക്കെയും കാലമൊക്കെയും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിന് കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാമെല്ലാവരുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ മേലും പ്രത്യേക മാർത്തമറിയ വനിതാ സമാജത്തിന്റെ മേലും നമ്മുടെ ഭദ്രാസന സമാജത്തിന്റെ മേലും അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും പ്രത്യേക നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ്സിന്റെ മേലും പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വരുവാൻ സാധിക്കാത്ത എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇടവകളുടെ മേലും എപ്പോഴെപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
Amen. Thank you, Acha. Thank you, everyone. Bye. Good night.